നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കാറുണ്ടെന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇൻസ്റ്റയിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം ചിലവഴിക്കാറുണ്ടെന്ന്? ഇൻ്റർനെറ്റ് ശരിക്കും ഒരുപാട് നമ്മളെയൊക്കെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. ഇന്ന് ഈ പോഡ്കാസ്റ്റിലെ ഇൻ്റർനെറ്റിൻ്റെ ഡാർക്ക് സൈഡിനെ പറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഡാർക്ക് വെബൊന്നുമല്ല കേട്ടോ, ഡാർക്ക് സൈഡിനെ പറ്റി. നമ്മളിനി ഭാവിയിൽ കാണാൻ പോകുന്ന കുറ്റകൃത്യങ്ങൾ കൂടുതലും ഇൻ്റർനെറ്റ് വഴി ആയിക്കോളൂ, അതും നമ്മളൊക്കെ വിചാരിക്കുന്നതിലും വലുതായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സൈബർ ഹാക്കേഴ്സൊന്നും ആയിരിക്കില്ല മുഴുവൻ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ഗൂഗിളും അല്ലെങ്കിൽ നമ്മളെ ഫോണിലുള്ള ചെറിയ ചെറിയ മൊബൈൽ ഗെയിംസൊക്കെ ഇല്ലേ, അവരൊക്കെ ആയിരിക്കുള്ളൂ ഇതിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കിയിട്ടാണോ ഇൻസ്റ്റാൾ ചെയ്യാറ്? ഇല്ല, അത് വളരെ ചാൻസ് കുറവായിക്കുള്ളൂ. ആരും അതൊന്നും വായിക്കാൻ മെനക്കെടാറില്ല. ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാറ് പതിവ്. ആ, അതൊക്കെ എന്ത് വേണമെങ്കിലും ആവട്ടെ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട്. അതെല്ലാം ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റ് ഞാനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ക്രിഷാണ്. ഒരു കമ്പ്യൂട്ടർ വെക്കാൻ വേണ്ടി ഒരു ഫുൾ മുറി മാറ്റി വെച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നിട്ട് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ അത് തന്നെ ഒരു കമ്പ്യൂട്ടറാണ്. അത്രയും പവർഫുള്ള ഒരു കമ്പ്യൂട്ടർ. പണ്ട് നാസ ചന്ദ്രനിലേക്ക് ആളയച്ച സമയത്ത് നാസക്ക് മൊത്തത്തിലുണ്ടായ ഒരു കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ട്. അതിലും പവർഫുള്ളാണ് നമ്മുടെ എല്ലാം പോക്കറ്റിൽ കിടക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ. നിങ്ങൾക്കറിയുമോ കാര്യം? അതുകൊണ്ട് തന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ഗാഡ്ജറ്റ്സും മെഷീൻസും മാത്രമല്ല, അതിനപ്പുറമാണ് ഇന്ന് ടെക്നോളജി. ടെക്നോളജി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന 80% പേരെങ്കിലും രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആയിക്കോളൂ. അതുകൂടാതെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും വരെ പലപ്പോഴും പലരുടെയും കയ്യിൽ ഈ സ്മാർട്ട് ഫോൺ കാണാൻ പറ്റും. അത്രയ്ക്ക് ക്ലോസാണ് പലരും ഈ സ്മാർട്ട് ഫോണായിട്ട്. ഇത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ചിലപ്പോൾ ഫോണില്ലാതിരിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോഴെങ്കിലും ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ ആരും പോക്കാണ്. എന്തോ ഇല്ലാത്തൊരു കുറവ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതനുഭവിച്ചിരിക്കും, അറിയാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ഒരു ദിവസത്തിൽ 3-4 മണിക്കൂറെങ്കിലും നമ്മൾ സ്മാർട്ട് ഫോണിൽ ചിലവഴിക്കാറുണ്ട്. ശരിയാണ്, ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആമസോണിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം പോകും. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സമയം പോകും. നമ്മുടെ ബാങ്കിങ് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളുമായിട്ട് ഒരുപാട് സമയം നമ്മൾ ഫോണിൽ ചിലവഴിക്കാറുണ്ട്. പിന്നെ ഗെയിം കളിക്കുകയാണെങ്കിൽ പറയേ വേണ്ട. ഈ ടെക്നോളജിയുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും ഈ സ്മാർട്ട് ഫോണും ഓരോ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും അറിവില്ലായ്മ കൊണ്ട് തന്നെ സ്വയം ഹാക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണം പലരും. പക്ഷേ ഇതിൻ്റെയൊക്കെ വില അത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. ഈ പഠനങ്ങൾ പറയുന്നത് വെച്ചാൽ 75% ഹാക്കിങ്ങും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. കാരണം അത്രയ്ക്കും വീക്കാണ് നമ്മുടെ സെക്യൂരിറ്റി. ഒരു വിഭാഗം ആൾക്കാരുടെ പാസ്വേഡ് ഇന്നും 1, 2, 3, 4, 5 ഒക്കെയാണ്. അതൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കി ഓരോ സോഫ്റ്റ്വെയറും മൾട്ടി ഒതൻറ്റിക്കേഷൻ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ ഒരു പാസ്വേഡ് ഉണ്ടാവും, പിന്നെ രണ്ടാമത്തൊരു പാസ്വേഡ് ഫോണിലേക്ക് OTP ആയിട്ട് വരും. ആ സിസ്റ്റമൊക്കെ ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സെക്യൂരിറ്റി ഒരുപാട് കൂട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും പോരാട്ടോ, റെഗുലറായിട്ട് പാസ്വേഡ് മാറ്റാൻ നമ്മൾ തയ്യാറാവണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 20 അക്കങ്ങളുള്ള ഒരു പാസ്വേഡ് എങ്കിലും നമ്മൾ സെറ്റ് ചെയ്യണം. അതിലെ നമ്പേഴ്സും ലെറ്റേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം ഉപയോഗിക്കണം. പിന്നെ എല്ലാവരെയും പോലെ എല്ലാ ആപ്ലിക്കേഷനിലും ഒരേ പാസ്വേഡ്, ആ രീതി മാറ്റേണ്ട സമയം കഴിഞ്ഞ്. നമ്മളിൽ പല ആളുകളും ഈ സ്മാർട്ട് ഫോൺ എല്ലായിടത്തും കൊണ്ടുപോകും. ജിമ്മിൽ പോകുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും പിന്നെ എന്തിന്, ഉറങ്ങാൻ പോകുമ്പോൾ വരെ സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടാവും. ഫോണില്ലാതെ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണ് നിങ്ങളെ നന്നായി അറിയാൻ സാധിക്കും. നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൽ നമ്മുടെ ഹാബിറ്റുകളെ പറ്റിയും നമ്മുടെ റിലേഷനെ പറ്റിയൊക്കെ ഒരുപാട് ഡാറ്റാസ് നമ്മുടെ ഈ ഫോണിലുണ്ട്. ഈ ഡാറ്റകൾ എത്രത്തോളം സുരക്ഷിതമാണ്, ഈ സെക്യൂരിറ്റി, ഈ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി കുറയും തോറും ഈ ഡാറ്റ അത് നമ്മുടെ മാത്രമല്ലാണ്ടാവുകയാണ്. ശരിക്കും നിങ്ങളുടെ ഫോൺ ഒരു സ്പൈയാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അതിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരെയാണ് കാണുന്നത്, എത്ര നേരം കണ്ടു, എവിടെ വെച്ച് കണ്ടു എന്നെല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അറിയാൻ പറ്റും. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ വരുന്നൊരു കോൾ ഉണ്ടല്ലോ, അത് ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളെവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ലൊക്കേഷൻ വെച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഗൂഗിളിന് നിങ്ങളുടെ ഫോണിൽ ആഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ കളക്ഷനോട് വലിയ എതിർപ്പില്ലാത്ത ആളായിരിക്കും. എനിക്കിപ്പോൾ എന്താണ് എൻ്റെ ഡാറ്റ കളക്ട് ചെയ്തോട്ടെ, അങ്ങനെ മനോഭാവമുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന എന്ത് ആപ്ലിക്കേഷനും നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നുണ്ടാവും. അവരത് അഡ്വർട്ടൈസ്മെൻറ്റ് കമ്പനികൾക്ക് മറച്ചു വയ്ക്കും. അത് നിങ്ങളുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. മാക്ഫ്രീയുടെ ഒരു പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 82% ആൻഡ്രോയിഡ് ആപ്പുകളും നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു 80% ആപ്ലിക്കേഷൻസും നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നുണ്ട്. സത്യമെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ സമ്മതത്തോടെ അല്ല. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൊക്കേഷൻ അവർ ആക്സസ് ചെയ്യുന്നതിൽ എന്താണെന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. ആ അതിലിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയാനാണ്. എന്നിരുന്നാലും ഇനി നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിച്ചു നോക്കാൻ ക്ഷമ കാണിക്കണം. അവർ എന്തൊക്കെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ പണ്ട് ഞാൻ കാണാറുണ്ട്, അതായത് നമ്മുടെ ഫോട്ടോസൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. അതിൻ്റെ പെയ്ഡ് വെർഷനും ഉണ്ടാവും, ഫ്രീ വെർഷനും ഉണ്ടാവും. എന്നിട്ട് ആ ഫ്രീ വെർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് അവരുടെ പ്രൈവറ്റ് ഫോട്ടോസൊക്കെ സൂക്ഷിക്കും. അവരുടെ വിചാരം, ഓ ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവരുടെ വിചാരം. പക്ഷേ അതെല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഫോൺ എടുക്കുന്നവർ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനുള്ളിലാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അത് വളരെ വലിയ മണ്ടത്തരമാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ. അത് ഇന്നായിരിക്കില്ല നിങ്ങൾക്ക് അതിൻ്റെ പണി കിട്ടാൻ പോണത്, ഫ്യൂച്ചറിൽ കാണാം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, എല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആളുകളുടെ വിചാരം അവർ ആ പരസ്യ വരുമാനം കൊണ്ടാണ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് പോകണമെന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ അത് തീർത്തും തെറ്റാണ്. അതൊരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളവരുടെ ഉപഭോക്താക്കളല്ല, മറിച്ച് നിങ്ങളവരുടെ ഉൽപ്പന്നവും യഥാർത്ഥ വരുമാന മാർഗവുമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം ഈ ഫേസ്ബുക്കും ഗൂഗിളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ആ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ നിസ്സാര കാശ് മതി. അവർക്ക് അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന വരുമാനം അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അവർ സൗജന്യമായിട്ട് പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും സൗജന്യ ഇൻ്റർനെറ്റ് ഉണ്ട്. പിന്നെ ഇന്ന് എല്ലാ സ്മാർട്ട് ഫോണും, അതായത് ഐ ക്ലൗഡും ഗൂഗിൾ പ്രൊഡക്ട്സുമായിട്ട് ലിങ്ക്ഡാണ്. ശരിക്കും അതൊക്കെ നമ്മുടെ പ്രൈവസീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളൊരു 5 വർഷം മുമ്പൊക്കെ ഈ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ അതൊന്നും ഗൂഗിൾ മറക്കില്ല. അവരുടെ സെർവറുകളിൽ അതൊക്കെ ഇന്നും സുരക്ഷിതമായിട്ടുണ്ട്. ആ ഹിസ്റ്ററി, സെർച്ച് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ വിചാരിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചാലോ, സംഭവിക്കാം. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമാണ്. കുറച്ച് കാലം മുമ്പ് ഒരു ബ്രിട്ടീഷ് പൗരൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് ഒരു ട്വീറ്റ് ചെയ്തു അവൻ്റെ സുഹൃത്തിന്, ലെറ്റ്സ് മീറ്റ് ബിഫോർ ഐ ഗോ ആൻഡ് ഡിസ്ട്രോയ് അമേരിക്ക. അങ്ങനെയാണ് പുള്ളി ട്വീറ്റ് ഇട്ടത്. അപ്പോൾ തന്നെ അമേരിക്ക പുള്ളിക്കാരനാണ് ബാൻ ചെയ്തു. പുള്ളിക്കാരനെ മാത്രമല്ല, പുള്ളിക്കാരൻ്റെ സുഹൃത്തിനെയും അമേരിക്കയിലേക്ക് ഇനി വരണ്ടെന്ന രീതിയിൽ ബാൻ ചെയ്ത് കളഞ്ഞു. പലപ്പോഴും നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരെന്തൊക്കെ ഡാറ്റാസാണ് നമ്മുടെ ഫോണിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പെർമിഷൻ എടുക്കണമെന്ന കാര്യം നമുക്കറിയില്ല. കാരണം നമ്മൾ ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ മാത്രമേ ക്ലിക്ക് ചെയ്യാറുള്ളൂ, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഭാവിയിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ തിരയുമ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ പിക്ചർ, അത് ഒരു ആഡായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ഞെട്ടാണെന്ന് നിൽക്കണ്ട. കാരണം നിങ്ങൾ ആ ഒരു ഫോട്ടോ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തായിരിക്കാം. അങ്ങനെ ഇൻ്റർനെറ്റിൽ നിങ്ങൾ എന്തിടുന്നോ അതൊന്നും നിങ്ങളുടേതല്ല. അതൊക്കെ നിങ്ങൾ അവർക്ക് പണയം വെച്ചു എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ? കാരണം ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 2 വർഷം മുമ്പ് ടിക്ടോക്കിലൊരു വീഡിയോ ഇട്ടിരുന്നു. അത്യാവശ്യം നല്ല ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ പിന്നീട് വേറൊരു തേർഡ് പാർട്ടി ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻസ് എടുത്ത് അവരുടെ ആഡായിട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവർ നമ്മൾ റിപ്പോർട്ടൊക്കെ അടിച്ചു. പക്ഷേ റിപ്പോർട്ട് ഇടുന്നതല്ല കാര്യം, നമ്മളൊരു വീഡിയോ എടുത്ത് ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോനും പിക്ചറിനും പിന്നെ നമുക്കൊരു പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു അവകാശമില്ല. അതൊക്കെ പിന്നെ അവർക്കാണ്, അവർക്ക് നമ്മൾ ഓൾറെഡി എഗ്രി ചെയ്ത് കൊടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് മറ്റു തേർഡ് പാർട്ടി ആളുകൾക്ക് മറച്ചു വെക്കാനുള്ള അവകാശമുണ്ട്. അതിൽ ഏത് കോടതിയിൽ പോയാലും കേസ് പറഞ്ഞാലും ഒന്നും നമുക്ക് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെയാണ് ഗൂഗിൾ ഡ്രൈവ്. ഈ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതെല്ലാം ഗൂഗിളിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്ലൗഡ് സ്റ്റോറേജുകളിലൊന്നും അത്രക്ക് വില പിടിച്ച രേഖകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടികളോ ഒന്നും സേവ് ചെയ്യരുത്. കാരണം അതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ്, അവരെന്ന് വേണമെങ്കിലും എടുക്കാം. പിന്നൊരു കാര്യമുണ്ട്, ഈ ഗൂഗിൾ ഫോട്ടോസ് പലർക്കും അറിയാത്തൊരു കാര്യമാണത്. ഈവൻ പലർക്കും സ്വന്തം ജിമെയിൽ അഡ്രസ്സ് പോലും അറിയില്ല. വെറുതെ ഫോൺ വാങ്ങിച്ചപ്പോൾ വെറുതെ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കിയ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ആ ജിമെയിൽ ഐ ഡിക്ക് ഒരുപാട് വിലയുണ്ട്, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. കാരണം ഈ ഗൂഗിൾ ഫോട്ടോസ് പലപ്പോഴും ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സിങ്കായി കിടക്കുകയായിക്കോളും ഗൂഗിൾ ഫോട്ടോസായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെടുക്കുന്ന എല്ലാ ഫോട്ടോസും ഈ ഗൂഗിൾ ഫോട്ടോയിലോട്ട് അപ്ലോഡാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ നമ്മുടെ പല പേഴ്സണൽ ഫോട്ടോസും ഗൂഗിളിൽ സിങ്കായി കിടക്കുകയാണ്. ആ എല്ലാ ഫോട്ടോൻ്റെ അവകാശമായിരിക്കുകയാണ്, അത് ഗൂഗിളിലാണ്. പലരും അറിഞ്ഞും ഇത് ചെയ്യാറുണ്ട്, കുറേ ഫോട്ടോസൊക്കെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്യാറുണ്ട്. പണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ പറയും ഓ ഡ്രൈവ് അടിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് പല ആൾക്കാരും ഈ ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ ഒരുപാട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട്, പിന്നെ ഗൂഗിൾ ഫോട്ടോസിലും. പക്ഷേ ഇതിൻ്റെ ഒന്നും അവകാശം നിങ്ങളല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഓരോ പ്രാവശ്യവും അപ്ലോഡ് ചെയ്യാൻ. നിങ്ങൾ ഒന്ന് പോയിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട്, അതിൽ സിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സിങ്കായി കിടക്കുകയാണെങ്കിൽ അത് ഓഫ് ചെയ്തിടണം. എന്നിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ പോയിട്ട് അവരുടെ കയ്യിൽ അപ്ലോഡ് ആയങ്ങനെ എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകാനുള്ള കാരണം, ഓൾറെഡി അവരുടെ സെർവറിൽ ആ ഡാറ്റാസൊക്കെ എത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ പോയിട്ടത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഹാക്കിങ്ങിനെ പറ്റി നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. അതിൽ ഒരു 10% 20% ഹാക്കിംഗ് കഥകൾ ലോകത്തിൽ പുറത്തോട്ട് വരാറുണ്ട്. പലപ്പോഴും വലിയ ഹാക്കിംഗ് കഥകളൊന്നും പുറത്ത് വിടാറില്ല എന്നുള്ള വാസ്തവം. കാരണം വലിയ വലിയ കമ്പനികളൊക്കെ ഇത് ടാർജറ്റ് ചെയ്ത് ഡാറ്റാസൊക്കെ അവർ ഹാക്ക് ചെയ്യുമ്പോൾ അവരിത് പുറത്ത് വിടില്ല. കാരണം അവരുടെ കമ്പനിയുടെ ഷെയറിനെയും എല്ലാം ബാധിക്കുന്ന കാര്യം കൊണ്ട് അവരിത് പുറത്ത് വിടാറില്ല. 2010 ഗൂഗിളിനൊരു പണി കിട്ടിയായിരുന്നു. ചൈനയുടെ പീപ്പിൾ റിബലേഷൻ ആർമി എന്നൊരു ടീമുണ്ട്, അവർ അവരുടെ ഗൂഗിളിൻ്റെ പാസ്വേഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അതവർ പുറത്ത് പറയുകയും ചെയ്തു. പിന്നെ മറ്റൊന്നും വെച്ചാൽ 2013 റഷ്യയിൽ ഒരു 17 വയസ്സുകാരൻ ഒരു റീറ്റെയിൽ കമ്പനിയുടെ ഒരു 110 മില്യൺ ആൾക്കാരുടെ പേഴ്സണൽ ഡാറ്റാസ് ചോർത്തിയായിരുന്നു. ഇതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇതുപോലെയൊക്കെ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹാക്കിംഗ് ഇവിടെ നടക്കാറുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മളുടെ ഡാറ്റാസൊക്കെ ക്ലൗഡിലേക്ക് മാറ്റുമ്പോൾ അതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. നമ്മളുടെ മനസ്സിലേക്ക് ഒരു ഹാക്കർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീനേജ് പയ്യൻ, അവൻ ഒരു രസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരോട് വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നുവല്ലേ. പക്ഷേ യഥാർത്ഥ ഹാക്കർ അങ്ങനെയൊന്നുമല്ല. പല ഹാക്കർമാരും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയും പ്രൈവറ്റ് കമ്പനികൾക്കും വേണ്ടിയാണ്. അതും ഒരു അറൗണ്ട് 30-32 വയസ്സൊക്കെ ഉണ്ടാകും അവർക്ക്. അതുകൊണ്ട് തന്നെ സൈബർ ക്രൈം ഒരു ഓർഗനൈസ്ഡ് മെത്തേഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിനി ഓൺലൈനിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കരുതലോടെ വേണം പോസ്റ്റ് ചെയ്യാൻ. അതായത് അടുത്ത ആഴ്ച നമ്മൾ പോകാൻ പോകുന്ന വെക്കേഷനെ പറ്റിയൊക്കെ ഇപ്പോഴേ സ്റ്റാറ്റസൊക്കെ ഇട്ട് പലരും പൊളിക്കണാൻ പറ്റും. പക്ഷേ അതൊക്കെ വീട്ടിലേക്ക് കള്ളന്മാരെ വിരുന്ന് വരുത്തുന്ന ഒരവസ്ഥയാണ്. ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് ഉണ്ട്, PleaseRobMe.com. അതിൽ ഇങ്ങനെ വീട്ടിലെ ആളില്ലാത്ത ആൾക്കാരെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് കള്ളന്മാർക്ക് കൊടുക്കുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, കള്ളന്മാരും ടെക്നോളജിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിലെ പല ഹൈടെക് കള്ളന്മാരും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ആൾക്കാരെ മനസ്സിലാക്കി കക്കാൻ പോകുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ ഏതുതരം പട്ടിയാണ്, വീട്ടിൽ ഏത് ടി വിയാണ്, വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ വരെ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ പാരയാവാനാണ് ചാൻസ്. പിന്നെ ഇതൊക്കെ സാധാരണ കള്ളന്മാർ, അതിലും ഹൈടെക്കായ കള്ളന്മാരുണ്ട്. അതായത് നിങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോൻ്റെ ജി പി എസ് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നവരും മനസ്സിലാക്കുന്ന കള്ളന്മാരുണ്ട്. അതായത് നിങ്ങൾ ലൊക്കേഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ അതൊക്കെ ആക്സസ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയൊരു പോസ്റ്റ് ഇടുമ്പോൾ കൂടുതൽ ആലോചിച്ചൊക്കെ ഇടണമെങ്കിൽ നല്ലത്. നിങ്ങളുടെ കുട്ടി പല്ല് ദശമൊന്ന് അവനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ടൂത്ത് ബ്രഷ് നമുക്ക് മൊബൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒട്ടനവധി ഉപകരണങ്ങൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. പല ഗാഡ്ജറ്റ്സും ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ലൈഫ് ഒരുപാട് മെച്ചപ്പെടുമെന്നൊക്കെ അവകാശപ്പെട്ടിട്ടാണ് എല്ലാം ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റായിക്കൊണ്ടിരിക്കുന്നത്. ടി വി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവ പറഞ്ഞ എല്ലാ സാധനവും ഇന്ന് ഇൻ്റർനെറ്റ് വൈഫൈ ആയിട്ട് കണക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ഫോണിൽ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടോൾ കടക്കാൻ വേണ്ടി ഫാസ്റ്റ് ടാഗ് ഉണ്ട്. അതായത് നമുക്ക് അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ കാറ് കടന്നു പോകുമ്പോൾ തന്നെ ആ ടാഗ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ക്യാഷ് കട്ടായി പോവുകയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്. പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ കയറി പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഐ ഡി അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് വാതിൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അത്രയും ഫാസ്റ്റാണ് നമ്മുടെ ജീവിതങ്ങൾ. നമ്മുടെ ഫോൺ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ നൂറുകണക്കിന് ഡിവൈസുകൾ ഭാവിയിൽ ഇൻ്റർനെറ്റായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിക്കോളൂ. അപ്പോൾ സെക്യൂരിറ്റി ഇനിയും ഒരുപാട് കൂട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൈബർ ക്രൈംസ് ഇനിയും ഒരുപാട് വർദ്ധിക്കും. നിങ്ങളുടെ ഫോണിലെ ക്യാമറ, ലാപ്ടോപ്പിലെ ക്യാമറ, അല്ലെങ്കിൽ ടി വിയിലെ ക്യാമറയൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിൽ മറ്റൊരു ഭാഗത്തു നിന്ന് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വിശ്വാസമായിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ടി വിയിലെയും ഈ ലാപ്ടോപ്പിലെയൊക്കെ ക്യാമറ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്കായിട്ടുള്ള എന്തെങ്കിലും വസ്തു വെച്ചിട്ട് അത് മറച്ചു വെക്കാൻ ശ്രമിക്കണം. പല ആളുകൾക്കും പണി കിട്ടിയിട്ടുണ്ട്. ആ കഥകളൊന്നും ഞാനോട് പറയുന്നില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം സൂക്ഷിക്കണം. നമ്മുടെ നാടിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏവിയേഷൻ സിസ്റ്റം, റെയിൽവേ സിസ്റ്റം, അല്ലെങ്കിൽ ഗ്യാസ് പൈപ്പ് ലൈൻ, ഇന്നെല്ലാം പ്രവർത്തിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ്. ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെയോ മുൾമുനയിൽ നിർത്താൻ ഒരു ഹാക്കർക്ക് സാധിക്കും. എന്തായാലും ഒരു അടുത്ത 10 വർഷത്തേക്ക് വലിയൊരു യുദ്ധമൊന്നും ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും ഇൻ്റർനെറ്റിൽ കൂടുതൽ കരുത്തരാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2030 കഴിയുമ്പോൾ ആരായിരിക്കും ഏറ്റവും ശക്തൻ? അതിനുവേണ്ടിയാണ് ഈ അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം കടിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊറോണയെ പേടിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷേ ഭാവിയിലൊരു സൈബർ യുദ്ധമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അത് എത്ര വലുതാണെന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും. കാരണം അന്ന് ടോപ്പിൽ നിൽക്കുന്ന എല്ലാം കയ്യിലുള്ള ഒരു രാജ്യമായിരിക്കുള്ളൂ അത് ചെയ്യാൻ പോകുന്നത്. അത് മറ്റു ചെറിയ രാജ്യങ്ങളെയൊക്കെ വല്ലാതെ ബാധിക്കും. ടെക്നോളജി വികസിക്കുന്നവരും നമ്മുടെ ലൈഫ് കൂടുതൽ മെച്ചപ്പെടും. ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ടെക് കമ്പനികളൊക്കെ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. പുതിയ ടെക്നോളജി ആരാദ്യം കൊണ്ടുവരും, ഡ്രൈവറില്ല കാറ് ആരാദ്യം കൊണ്ടുവരും, അല്ലെങ്കിൽ 5G ആരാദ്യം കൊണ്ടുവരും, അങ്ങനെ ഓരോരോ ടെക് ആദ്യം ആര് കൊണ്ടുവരും എന്നാണ് എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കുറേയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഭാവിയിൽ സൈബർ ക്രൈം കൂടാനാണ് ചാൻസ്. അതുകൊണ്ട് നമ്മുടെ സുരക്ഷ അത് നമ്മൾ തന്നെ നോക്കണം. നിങ്ങളുടെ അടുത്തൊരു പിക്ചർ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം ഷെയർ ചെയ്യാൻ. പരമാവധി ഫോട്ടോസൊക്കെ ഈ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഡിവൈസുകളെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് ബ്ലൂടൂത്ത്, ഹോട്ട്സ്പോട്ട്, വൈഫൈ ഒക്കെ ഓൺ ആക്കിയിടരുത്. ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് നോക്കുക. പിന്നെ ബാങ്ക് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുടെ ഡിവൈസിൽ ഉപയോഗിക്കാണ്ട് സ്വന്തം ഡിവൈസിൽ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ആധുനിക ടെക്നോളജി നമ്മുടെ മൊത്തത്തിലുള്ളൊരു രീതികൾ മാറ്റുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിലും ഒരുപാട് പുതിയ മാറ്റങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട്. ഇനി അങ്ങാട് സൈബർ ക്രൈംസും അത് ചെയ്യുന്ന രീതികളും നമുക്ക് വിചാരിക്കുന്നതിലപ്പുറം വരികയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഡാറ്റാസ് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. കൂടുതൽ ഡാറ്റാസ് ഇൻ്റർനെറ്റിൽ കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വഴി കൂടുതൽ അപകടത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അധികം ഡീറ്റെയിലായിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഇതിനെപ്പറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ടോപ്പിക്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് പിന്നെയും ഡീറ്റെയിലായിട്ട് ഓരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പറ്റും. നിങ്ങൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴായിരിക്കും എനിക്ക് കൂടുതലും പുതിയ ടോപ്പിക്സൊക്കെ പറയാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി themalayalipodcast@yahoo.com. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം, ദ മലയാളി പോഡ്കാസ്റ്റ്. നിങ്ങൾ എവിടെയാണോ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.